السلام علیکم ورحمۃ اللہ. اشہد ان لا الہ الا اللہ وحدہ لا شریک لہ واشہد ان محمدا عبدہ ورسولہ. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. حضرت مسیح موعود علیہ السلام نے جب مسیح موعود اور مہدی موعود ہونے کا دعویٰ کیا.
حضرت مسیح موعود علیہ السلام تان مسیح موعود ആണെന്നും മഹ്ദി മൗദാണെന്നും വാദമുന്നയിച്ചപ്പോൾ അന്നു മുതൽ ഇന്നു വരെ അഹമ്മദിയത്തിന്റെ എതിരാളികൾ, അതായത് നാമധാരികളായ ഉലമാക്കൾ, ആ മഹാത്മാവിന്റെ മേൽ ഒരുപാട് ആക്ഷേപങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്, ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് അവരുടെ ശീലമാണ്, അവർ അത് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇത് കാരണം സാധാരണ മുസ്ലിങ്ങളെ വഴിപിഴപ്പിക്കുന്നു, അല്ലെങ്കിൽ വഴിതെറ്റിക്കുന്നതിനായി പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഏറ്റവും വലിയ ആക്ഷേപം അത് മുസ്ലിങ്ങളുടെ വികാരത്തെ ആളിക്കത്തിക്കാനും അതുപോലെ അവരെ മുറിവേൽപ്പിക്കുന്നതിനായി ഇവർ ഉന്നയിക്കുന്നത്, അത് ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാം സ്വയം തന്നെ നാഉദുബില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയേക്കാൾ വലിയവനായി ഗണിക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ ഈ ഉലമാക്കൾ തങ്ങളുടെ ഭൗതിക സ്ഥാനം കരസ്ഥമാക്കുന്നതിനായി അസത്യത്തിന്റെയും അക്രമത്തിന്റെയും ഇത് ഉത്തുംഗ സ്ഥാനത്താണ് എത്തി നിൽക്കുന്നത്. ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാമിനെ ഇങ്ങനെയും പറയുന്നു, ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാം നാഉദുബില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ കുറിച്ച് ചില ദുഷിച്ച പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി അപമാനിച്ചു. ഈ ആക്ഷേപം ഇന്നും ജമാഅത്തുകളുടെ മേലും, എവിടെയാണ് ഇവർക്ക് അവസരം ലഭിക്കുന്നത്, അല്ലെങ്കിൽ എവിടെയാണ് ഇവർക്ക് സ്വാധീനമുള്ളത്, അവിടെ ഇവർ ഈ ആരോപണം ഉന്നയിക്കുന്നു. അഹമ്മദി നാഉദുബില്ല ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാമിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയേക്കാൾ ഇവർ വലിയവനായി കണക്കാക്കുന്നു. എപ്പോഴാണ് സാത്വിക പ്രകൃതമുള്ളവർ ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാമിന്റെ ഗ്രന്ഥം വായിക്കുകയോ ലേഖനങ്ങൾ വായിക്കുകയോ ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ മഹാത്മാവിന്റെ പദ്യങ്ങൾ കേൾക്കുന്നത്, അവർക്ക് വളരെ പെട്ടെന്ന് ഇക്കാര്യം മനസ്സിലാകുന്നതാണ്. ഈ നാമധാരികളായ കലഹങ്ങൾ സൃഷ്ടിക്കുന്ന ഉലമാക്കൾ വെറും ഫിത്ന ഉണ്ടാക്കുന്നതിനായിട്ടാണ് ഈ ആരോപണം ഉന്നയിക്കുന്നത്. ഈ അവസരത്തിൽ ഞാൻ ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാമിന്റെ ചില ഉദ്ധരണികൾ സമർപ്പിക്കുന്നതാണ്. അത് ആ മഹാത്മാവിന്റെ വിവിധ ഗ്രന്ഥങ്ങളുള്ളതാണ്. ഇതിൽ ആ മഹാത്മാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ സ്ഥാനത്ത് എപ്രകാരമാണ് മനസ്സിലാക്കിയത് എന്നതിലേക്കായി എല്ലാ ഉദ്ധരണികളും ഈ സമയത്ത് സമർപ്പിക്കാൻ സാധിക്കുന്നതല്ല. അതുപോലെ ആ മഹാത്മാവിന്റെ ഗ്രന്ഥങ്ങളിലെ ഉദ്ധരണികളും കേൾപ്പിക്കാൻ സാധിക്കുന്നതല്ല. എന്നാൽ ഈ അവസരത്തിൽ ഞാൻ ആ മഹാത്മാവ് ബ്രാഹിനെ അഹമ്മദിയ രചിച്ചത് മുതൽ ആ മഹാത്മാവിന്റെ അവസാന ഗ്രന്ഥം, അതായത് വഫാത്തിന്റെ സമയത്ത് അല്ലെങ്കിൽ അതിനു കുറച്ച് മുമ്പ് രചിച്ചത് വരെയുള്ള ചില ഉദ്ധരണികൾ സമർപ്പിക്കുന്നതാണ്. അതിൽ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ സ്ഥാനത്തെയും മഹിമയെയും കുറിച്ച് വിവരിക്കുകയുണ്ടായി. ബറാഹിനെ അഹമ്മദിയ അതിന്റെ നാല് വാളങ്ങളും 1880 മുതൽ 1886 വരെയാണ് അദ്ദേഹം എഴുതിയത്. അത് റുഹാനെ ഖസായിന്റെ ഒന്നാം വാളിയത്തിൽ അടങ്ങിയിരിക്കുന്നു. അതിൽ ഒരു സ്ഥലത്ത് അദ്ദേഹം പറയുന്നു, ഇനി ആകാശത്തിന് കീഴിൽ ഒരേ ഒരു നബി, ഒരേ ഒരു ഗ്രന്ഥമാണ് ഉള്ളത്, അതായത് ഹസ്രത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ നബിമാരെക്കാളും ഉന്നതനും ശ്രേഷ്ഠനുമാകുന്നു, എല്ലാ റസൂലന്മാരെക്കാളും നീതിമാനും സമ്പൂർണമാകുന്നു, പ്രവാചകരിൽ ശ്രേഷ്ഠനും മനുഷ്യരിൽ ഉത്തമനുമാകുന്നു, തിരുമേനിയെ പിൻപറ്റുന്ന മൂലം ദൈവത്തെ ലഭിക്കുന്നതാണ്, അന്ധകാരത്തിന്റെ മറ ഉയർത്തപ്പെടുന്നതാണ്, ഈ ലോകത്ത് വെച്ച് തന്നെ യഥാർത്ഥ മോക്ഷത്തിന്റെ അടയാളങ്ങൾ പ്രത്യക്ഷപ്പെടുന്നതാണ്, വിശുദ്ധ ഖുർആൻ സത്യസന്ധവും സമ്പൂർണമായ ഹിദായത്തും താസീറും അടങ്ങിയതാണ്, അത് മുഖേന സത്യസന്ധമായ ജ്ഞാനവും പരിജ്ഞാനവും ലഭിക്കുന്നതാണ്, മാനുഷിക കളങ്കത്തിൽ നിന്നും ഹൃദയം പരിശുദ്ധമാകുന്നതാണ്. മനുഷ്യൻ അജ്ഞത, അലസത, ആശങ്ക എന്നീ മൂഢപടലത്തിൽ നിന്നും മോചനം നേടിക്കൊണ്ട് ദൃഢജ്ഞാനത്തിന്റെ സ്ഥാനത്ത് എത്തിച്ചേരുന്നതാണ്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ സ്ഥാനം, അള്ളാഹുവിന്റെ ശക്തി പ്രകടനം, അള്ളാഹുവിന്റെ ഏകത്വം, വിശുദ്ധ ഖുർആന്റെ മഹത്വം എന്നീ കാര്യത്തിൽ ദൃഢവിശ്വാസമുണ്ടാകുന്നതാണ്, അതിൽ പൂർണ്ണത കൈവരിക്കുന്നതാണ്. അതുപോലെ വിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ ഗ്രന്ഥമാണ്, അത് നബി തിരുമേനിയിൽ അവതരിച്ചതാണ്. പിന്നെ ബറാഹിനെ അഹമ്മദിയയിൽ അവിടുന്ന് പറയുന്നു, ഈ വിനീതനും ഈ അതിമഹത്തായ പ്രവാചകന്റെ കീഴിലുള്ള ഒരു സേവകനാണ്. അദ്ദേഹം പ്രവാചകന്മാരുടെ നേതാവും എല്ലാ ദൈവദൂതന്മാരുടെ കിരീടവുമാകുന്നു. പിന്നീട് 1886 തന്റെ ഗ്രന്ഥമായ ചുർമ ചഷ്മ ആരിയയിൽ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ സ്ഥാനത്തെ സംബന്ധിച്ച് എഴുതുന്നു, ദൈവിക വെളിപാട് എന്നത് ദൈവിക ഗുണങ്ങളുടെ പരിപൂർണ മുഖം, പരിശുദ്ധിയുടെയും വ്യക്തതയോടും കൂടി അത് അവതരിക്കപ്പെട്ട നബിയിൽ ദൃശ്യമാക്കുന്ന കണ്ണാടിയാണ്. അതായത് നബിമാരുടെ ഹൃദയശുദ്ധിയും ആന്തരിക അവസ്ഥയും അത് അവതരിക്കുന്ന നബിമാരിൽ അള്ളാഹു സിഫത്തുകളും ഓരോരുത്തർക്കും അവരുടെ സ്ഥാനമനുസരിച്ച് ദൃശ്യമാകുന്നതാണ്. വീണ്ടും പറയുന്നു, എന്തെന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി തന്റെ പരിശുദ്ധമായ ആന്തരികാവസ്ഥയിലും ആത്മീയ പരിഷ്കരണത്തിലും ഉന്നത ശാലീനതയാലും സത്യസന്ധതയിലും ശുചിത്വത്തിലും ദൃഢജ്ഞാനത്തിലും ആത്മാർത്ഥതയിലും ദൈവീക അനുരക്തിയിലും എല്ലാ തലങ്ങളിലും മറ്റ് പ്രവാചകന്മാരെക്കാൾ ഉന്നതനും ഏറ്റവും ശ്രേഷ്ഠനും മഹത്വവും സമ്പൂർണനും ആത്മീയ ജ്ഞാനിയും പ്രഭാപൂരിതവും തിളക്കമാർന്നവനുമായിരുന്നു. അതിനാൽ പ്രതാപശാലിയായ അള്ളാഹു തിരുമേനിക്ക് പ്രത്യേകമായ സമ്പൂർണ വാസദ്രവ്യങ്ങൾ നൽകി ഏറ്റവും കൂടുതൽ സുഗന്ധപൂരിതനാക്കിയിരിക്കുന്നു, അതായത് കൂടുതൽ ഭാഗവും നൽകിയിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് ലഭിച്ചിരിക്കുന്നു. ആ ശരീരവും ഹൃദയവും എല്ലാ മുൻകടന്നവരെയും പിൻഗാമികളെയും അവരുടെ ശരീരത്തെയും ഹൃദയത്തെയും മറികടന്ന് ഉന്നതമായ പ്രസന്നതയും പരിശുദ്ധയും നിഷ്കളങ്കതയും പ്രകാശപൂരിതവുമായിരിക്കുന്നു. അതിനാൽ അദ്ദേഹം അത്തരത്തിലുള്ള വെളിപാട് സ്വീകരിക്കാൻ അവകാശിയായിത്തീർന്നു. അത് ആദ്യ അവസാനമുള്ള എല്ലാ അവതരിച്ച വെളിപാടിനേക്കാളും പ്രബലവും സമ്പൂർണവും ഉന്നതവുമായ വെളിപാടാണ്. അത് ദൈവീക ഗുണത്തെ പ്രകടമാക്കുന്നതിനായി സമ്പൂർണ പരിശുദ്ധതയും വിപുലതയും വിശാലതയും കൈവരിച്ച സ്ഫടികമായി തീർന്നു. പിന്നീട് 1891 തന്റെ രചനയായ തൗസീഹെ മറാഹിമിൽ ദൈവിക വെളിപാടിന്റെ ഉത്തുംഗ സ്ഥാനത്തിന്റെ പ്രഭാവത്തെക്കുറിച്ച് വിവരിച്ചുകൊണ്ട് ഹസ്രത്ത് മസീഹ് അലൈഹി സ്ലാം പറയുന്നു, ഈ സ്ഥാനം ലോകത്തിലെ ഒരു മനുഷ്യന് മാത്രമാണ് ലഭിച്ചത്. അതായത് ദൈവിക വെളിപാടിന്റെ പാരമ്യതയിലുള്ള പ്രകടനം, ആ അവസ്ഥ ലഭിച്ചത് ഒരു മനുഷ്യന് മാത്രമാണ്. അദ്ദേഹം പരിപൂർണ മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിൽ എല്ലാ മാനുഷ്യ ശൃംഖലകളും അവസാനിച്ചിരുന്നു. മാനുഷ്യ ശക്തിയുടെ പരിധി അതിന്റെ പാരമ്യതയിൽ എത്തിച്ചേർന്നിരുന്നു. ഏതെല്ലാം മാനുശക്തികളാണുള്ളത്, പ്രാപ്തിയാണുള്ളത്, അത് പൂർണതയിൽ എത്തിയിരുന്നു. അത് യഥാർത്ഥത്തിൽ ദൈവിക സൃഷ്ടിപ്പിന്റെ അതിമഹത്തരവും ഉന്നതവുമായ അവസാന ബിന്ദുവാണ്. അതായത് അള്ളാഹു ചെയ്ത മനുഷ്യ സൃഷ്ടിപ്പിൽ വെച്ച് ഏറ്റവും ഉന്നതമാണ്. ഒരു വര വരയ്ക്കുന്നതായാൽ അത് അതിന്റെ അവസാനമാണ്, ആത്മീയ പദവിയുടെ അവസാനമാണ്. അദ്ദേഹം ഏറ്റവും ഉന്നത സ്ഥാനത്തെത്തിയിരിക്കുന്നു. പറയുന്നു, ദൈവീയ ഹിക്മത്തിന്റെ കരങ്ങൾ അതിസൂക്ഷ്മവും അതിശ്രേഷ്ഠവുമായ സൃഷ്ടികളുടെ സൃഷ്ടിപ്പിന്റെ ശൃംഖലയിൽ തുടങ്ങി ഈ ഉന്നത ബിന്ദുവിലെത്തിച്ചേർന്നിരിക്കുകയാണ്. അതിന്റെ നാമം മറ്റൊരു വാക്കിൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാകുന്നു. അതിന്റെ അർത്ഥം ഇതാണ്, അത്യധികം പ്രശംസിക്കുകയും, അതായത് സമ്പൂർണ്ണ മഹത്വത്തിന്റെ പ്രതിബിംബം. അതിനാൽ പ്രകൃതിദത്തമായ രൂപത്തിൽ ഈ നബിയുടെ മഹനീയവും മഹത്തരവുമായ സ്ഥാനം, അത് താൽക്കാലിക രൂപേണയും വഹിയുടെ ഉയർന്നതും ഉന്നതവുമായ സ്ഥാനം അദ്ദേഹത്തിന് ലഭിച്ചു. മഹത്തരവും ഇത് ദൃഷ്ടാന്തത്തിന്റെയും അനുരക്തിയുടെയും സ്ഥാനം അദ്ദേഹത്തിന് ലഭിച്ചു. പറയുന്നു, ഉന്നത സ്ഥാനം വരെ എനിക്കും മസീഹിനും, അതായത് ഈസാ അലൈഹി ഇസ്ലാമിന് എത്തിച്ചേരാൻ സാധിക്കുന്നതല്ല. പിന്നീട് 1892-93 ഗ്രന്ഥമാണ് റുഹാനി ഖസായിന്റെ 5-ാം വാള്യത്തിലാണ്. അത് 2 ഭാഗങ്ങളാണ്, അതായത് ഐന കമാലാത്തെ ഇസ്ലാമിന്റെ ഉറുദുവിലെയും അറബിയിലെയും ഭാഗങ്ങളാണ്. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ സ്ഥാന മഹാത്മ്യത്തെ സംബന്ധിച്ച് അദ്ദേഹം പറയുന്നു, ആ ഉയർന്ന സ്ഥാനിയായ പ്രകാശം അത് മനുഷ്യനാണ് നൽകിയത്. അതായത് പരിപൂർണ മനുഷ്യന്, അത് മലക്കുകളിലില്ല, താരങ്ങളിലില്ല, ചന്ദ്രനിലുമില്ല, അത് സൂര്യനിലുമില്ല, അത് ഭൂമിയിലെ സാഗരങ്ങളിലും നദികളിലുമില്ല, അത് പവിഴത്തിലും മരതകത്തിലും വജ്രത്തിലും മുത്തിലുമില്ല. ചുരുക്കത്തിൽ ആകാശഭൂമിയിലുള്ള ഒരു വസ്തുവിലും അതില്ല. അത് മനുഷ്യനിൽ മാത്രമാണുള്ളത്. അതായത് പരിപൂർണ മനുഷ്യനിൽ, അതിൽ പരിപൂർണതയും സമ്പൂർണതയും ഉന്നതവും മഹത്തരവുമായ വ്യക്തി, നമ്മുടെ നേതാവും സ്നേഹിതനുമായ പ്രവാചകന്മാരുടെ നേതാവും സയ്യിദുൽ അസ്ഫിയായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആണ്. അതിനാൽ ആ പ്രകാശം ആ മനുഷ്യനാണ് നൽകിയത്. മാമൂലെ അസ്ഫിയ, അതോടൊപ്പം എല്ലാ അനുഗ്രഹങ്ങളെയും, അതായത് ഏതെങ്കിലും വിധത്തിൽ അതേ രൂപം വെച്ച് പുലർത്തുന്നവരെയും നൽകി. അമാനത്ത് എന്നതിന്റെ വിവക്ഷ, പരിപൂർണ മനുഷ്യന്റെ എല്ലാ ശക്തിയും ബുദ്ധിയും അറിവും ഹൃദയവും ജീവനും വികാരവും ഭയവും സ്നേഹവും അഭിമാനവും യശസ്സും ആത്മീയവും ശാരീരികവുമായ പരിവേഷത്തിന്റെ സമ്പൂർണതയും അള്ളാഹു സമ്പൂർണ മനുഷ്യന് നൽകുന്നു. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക്. അതിനുശേഷം പരിപൂർണ മനുഷ്യൻ ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ, അതായത് ഇന്നല്ലാഹ യഅമുറുക്കും അൻ തഅതു അമാനാതി അഹ്ലിഹ എന്ന ആയത്തിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ അമാനത്തും അള്ളാഹുവിന് തിരിച്ചു നൽകുന്നതാണ്. അതായത് അള്ളാഹു പറയുന്നു, ആ അമാനത്ത് അതിന്റെ അവകാശിക്ക് നൽകൂ. എന്നാൽ ഇവിടെ ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്തം അള്ളാഹു അമാനത്ത് നൽകുന്നു. ആ അമാനത്തിന്റെ കടമ നിറവേറ്റേണ്ടത് അള്ളാഹുവിന് വേണ്ടിയാണ്. അതായത് ഹുക്കുക്കുള്ള, ഇത് അള്ളാഹു നൽകിയ അമാനത്തിന്റെ കടമ നിറവേറ്റി അള്ളാഹുവിന് തന്നെ തിരിച്ച് നൽകുന്നതിൽ ഏറ്റവും ഉന്നത സ്ഥാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടേതാണ്. പറയുന്നു, എല്ലാ അമാനത്തും സർവ്വലോക സൃഷ്ടാവിനെ തിരിച്ചു നൽകുന്നു. അതായത് അതിൽ നശ്വരനായിക്കൊണ്ട് അവന്റെ മാർഗത്തിൽ സ്വയം സമർപ്പിക്കുന്നു. അള്ളാഹുവിന് അമാനത്തെ തിരിച്ചു നൽകുക എന്നാൽ എന്താണ്? അള്ളാഹു ലയിച്ചു ചേർന്നുകൊണ്ട് അവന്റെ ജീവിതം അള്ളാഹുവിന്റെ ജോലിക്കായി സമർപ്പിക്കുക, അള്ളാഹുവിന്റെ ദീനിനെ പ്രചരിപ്പിക്കുന്നതിനായി, ദീനിന്റെ പ്രചാരണത്തിനായി, അവനെ ആരാധിക്കുന്നതിനായി, അവന്റെ കൽപ്പനകൾ അനുസരിച്ച് അള്ളാഹുവിനോടുള്ള കടമ നിർവഹിക്കുന്നതിനായി സ്വയം സമർപ്പിക്കുക. പറയുന്നു, തീർച്ചയായും ഇസ്ലാമിന്റെ യാഥാർത്ഥ്യമെന്ന വിഷയം നാം അവതരിപ്പിച്ചു കഴിഞ്ഞു. അതിന്റെ മഹത്വം പരമോന്നതവും പരിപൂർണവും രൂപിതവുമായി നമ്മുടെ നേതാവ്, നമ്മുടെ പ്രിയതമനും, നമ്മുടെ വഴികാട്ടിയും, ഉമ്മത്തിന്റെ നബിയും, സത്യസന്ധനും സത്യസാക്ഷിയുമായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമാണ് അദ്ദേഹത്തിലാണ് പ്രകടമായിരിക്കുന്നത്. ഏതുപോലെ അല്ലാഹു സ്വയം വിശുദ്ധ ഖുർആനിൽ പറയുന്നു, ഉൽ ഇന്ന സ്വലാത്തി വനുസ്കി വമഹ്യായ വമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ശരീക ലഹു വബിദാലിക ഉമിർതു അന അവൽ മുസ്ലിമീൻ വഅന്ന ഹാദ സിറാത്തി മുസ്തഖീമ വത്തബിഉ വലാ തത്തബിഉ സുഅ വലാ തഫറഖ ബികും അൻ സബീലി ذَلِكُمْ أَزَاكُمْ بِهِ لَعَلَّكُمْ تَتَّقُونَ قُلْ إِن كُنْتُمْ تُحِبُّونَ اللَّهَ فَاتَّبِعُونِي يُحْبِبْكُمُ اللَّهُ وَيَغْفِرْ لَكُمْ ذُنُوبَكُمْ وَاللَّهُ غَفُورٌ رَّحِيمٌ فَقُلْ أَسْلَمْتُ وَجْهِيَ لِلَّهِ وَأُمِرْتُ وَنُسْلِمَ عَلَى رَبِّ الْعَالَمِينَ അതായത് അവരോട് പറയുക, ഹസ്രത്ത് മസീഹ് അലൈഹി സലാം പറയുന്നു, ഈ ആയത്തുകൾ വിശദീകരിച്ചുകൊണ്ടാണ് പറയുന്നത്, ഇത് വിവിധ സൂറത്തുകളിലെ ആയത്തുകളാണ്. അതായത് അവരോട് പറയുക, മുഴുവൻ അവിടുന്ന് തർജ്ജമ ചെയ്തിട്ടില്ല, അല്പാൽപമായിട്ടാണ് തർജ്ജമ ചെയ്തിട്ടുള്ളത്. അതായത് അവരോട് പറയുക, എന്റെ നമസ്കാരം, എന്റെ ആരാധന, പരിശ്രമം, എന്റെ ത്യാഗങ്ങൾ, എന്റെ ജീവിതവും മരണവും എല്ലാം അള്ളാഹുവിന് വേണ്ടിയാകുന്നു, അവന്റെ മാർഗത്തിലുമാണ്. അവനാണ് സർവ്വലോകത്തിന്റെയും പരിപാലകൻ, അവന് യാതൊരു പങ്കുകാരനുമില്ല. എനിക്ക് ആദ്യ മുസ്ലിം ആകുക എന്ന കൽപ്പന നൽകിയിരിക്കുന്നു. അതായത് ലോക പ്രാരംഭം മുതൽ അതിന്റെ അന്ത്യം വരെ എന്നെ പോലെ അതിമഹത്തായ രീതിയിൽ അള്ളാഹുവിൽ ലയിച്ച ഒരു പരിപൂർണ മനുഷ്യനുമില്ല. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി. പിന്നീട് 1896 തന്റെ ഗ്രന്ഥമായ നൂറുൽ ഹഖിന്റെ ആദ്യ ഭാഗത്തിൽ അദ്ദേഹം പറയുന്നു, ഇത് റുഹാനി ഖസായിന്റെ 8-ാമത്തെ വാല്യമാണ്, അറബിയിലെ ഭാഗങ്ങളാണ് ഇത്. തൂബലില്ലദീ കാമ ഇലാഹി കലിമത്തി ദീനി വനഅദ യസ്തഖ്വി തുറുക്കുൻ മർസാത്തില്ലാഹി നസീറിൻ മുയീൻ ബിസ്മില്ലാഹി റഹ്മാനി റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു സയ്യിദി റസൂലിഹി. ദീനിന്റെ സഹായത്തിനായി എഴുന്നേറ്റവരും ദൈവിക തൃപ്തിയുടെ മാർഗത്തെ തേടിക്കൊണ്ടെഴുന്നേറ്റവരും അനുഗ്രഹീതരാണ്. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എല്ലാ സ്തുതിയും അള്ളാഹുവിനായി സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. അവൻ സർവ്വലോകത്തിനെയും പരിപാലിക്കുന്നവനാണ്. അവന്റെ പ്രവാചകന്മാരുടെ നേതാവിന് സ്വലാത്തും സലാമും നേരുന്നു. പിന്നീട് റുഹാനി ഖസായിന്റെ 8-ാമത്തെ വാളയത്തിൽ തന്നെയുള്ള അതമാമെ ഹുജ്ജയിൽ എഴുതുന്നു, 1896 അവിടുന്ന് പറയുന്നു, ആ മനുഷ്യൻ ഏറ്റവും കൂടുതൽ സമ്പൂർണനും പരിപൂർണ മനുഷ്യനുമായിരുന്നു, പരിപൂർണ പ്രവാചകനുമായിരുന്നു. സമ്പൂർണ അനുഗ്രഹത്തോടെയാണ് അവതരിച്ചത്. അദ്ദേഹത്തിന്റെ ആത്മീയ പ്രഭാവത്താലും സ്വാധീനത്താലും ആദ്യം ലോകത്ത് ഖിയാമത്ത് വെളിപ്പെട്ടു. ഒരു മൃതമായിരുന്ന ലോകം ആ മഹാത്മാവിന്റെ ആഗമനത്തോടെ ജീവസുറ്റതായി മാറി. ആ അനുഗ്രഹീത പ്രവാചകൻ ഹസ്രത്ത് ഖാതമുൽ അംബിയ, ഇമാമുൽ അസ്ഫിയ, ഖാതമുൽ മുർസലീൻ, ഫഹറുൽ നബീൻ, ജനാബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമാണ്. എന്റെ പ്രിയപ്പെട്ട നാഥ, ആ പ്രിയങ്കരനായ നബിക്ക് പ്രാരംഭം മുതൽ നീ ആർക്കും നൽകാത്ത റഹ്മത്തും സ്വലാത്തും നൽകിയാലും ഈ മഹാനായ പ്രവാചകൻ ലോകത്ത് അവതരിച്ചില്ലായിരുന്നുവെങ്കിൽ ഇവിടെ ലോകത്ത് എത്ര തന്നെ പ്രവാചകന്മാർ വന്നാലും, അതായത് യൂനിസ്, അയ്യൂബ്, മസീഹ് ഇബ്നു മറിയം, യഹിയ, സക്കരിയ മുതലായവർ, ഇവിടെ അവരുടെ സത്യതയ്ക്ക് ഞങ്ങളുടെ പക്കൽ ഒരു തെളിവുണ്ടാകുമായിരുന്നില്ല. ഒരുപക്ഷെ എല്ലാ സമീപസ്ഥരും അള്ളാഹുവിന്റെ പ്രിയപ്പെട്ടവരായിരുന്നാലും ശരി, അത് ആ പ്രവാചകന്റെ ഔദാര്യമാണ്. ഈ മനുഷ്യരെയും ലോകം സത്യമായി ഗണിക്കുന്നു. അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് അലൈഹി വാലിഹി വസ്ഹാബി അജ്മഈന വാഹിർ ദവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പിന്നീട് 1895 ആര്യധർമ്മം എന്ന ഗ്രന്ഥത്തിൽ അവിടുന്ന് പറയുന്നു, നമ്മുടെ മതപരമായ എതിരാളികൾ വെറും വ്യർത്ഥമായ നിവേദനങ്ങൾ, അതായത് ഇസ്ലാമിനെതിരായിക്കൊണ്ട് വ്യർത്ഥമായ നിവേദനങ്ങളും കാര്യകാരണമില്ലാത്ത കഥകളും അതിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് അത് നമ്മുടെ അംഗീകൃതവും പരമോന്നതവുമായ ഗ്രന്ഥങ്ങളിൽ കൊണ്ട് ഒരിക്കലും സ്ഥാപിക്കാൻ സാധ്യമല്ല, മറിച്ച് കവടവിശ്വാസികളുടെ അപവാദങ്ങളാണ്, കവടവിശ്വാസികളുടെ കുപ്രചാരണമാണ്. അത്തരത്തിലുള്ളവയാണ് നമ്മുടെ ഹൃദയത്തെ വേദനിപ്പിക്കുന്നു. നമ്മുടെ പ്രിയതമനും നേതാവുമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ ഇക്കാര്യങ്ങളാൽ അപമാനിക്കുന്നു. ചീത്ത പറയുന്നതിന് വരെ ധൈര്യമുണ്ടാവുന്നു. ഇതിനെ സംബന്ധിച്ച് നമ്മുടെ അംഗീകൃത ഗ്രന്ഥങ്ങൾ ഒരു അടയാളം പോലുമില്ല. ഇതിനേക്കാൾ ഉപരിയായി നമ്മുടെ ഹൃദയത്തെ വേദനിപ്പിക്കാൻ എന്ത് കാരണമാണുള്ളത്? ഉറച്ച് അടിസ്ഥാനരഹിതമായ കളവുകൾ സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മേൽ നൗദു ബില്ലാ വ്യഭിചാരത്തിന്റെയും ദുഷ്പ്രവൃത്തിയുടെയും ആരോപണം ഉന്നയിക്കാൻ ശ്രമിക്കുന്നു. ഇതിനെ മുഴുവൻ ഗവേഷണത്തിലൂടെ നിഷ്കളങ്കരുടെ നേതാവ് എല്ലാ പരിശുദ്ധതയുടെയും ഉടമസ്ഥനുമായി കണ്ടെത്തിയിരിക്കുന്നു. ഒരു സ്ത്രീയുടെ വയറ്റിൽ നിന്ന് വന്ന് ഖാതമുൽ അംബിയായി മനസ്സിലാക്കി. കാരണം അദ്ദേഹത്തിന് എല്ലാ നുബുവത്തും എല്ലാ പരിശുദ്ധതയും എല്ലാ ഉത്കൃഷ്ടതയിലും അദ്ദേഹത്തിൽ അവസാനിച്ചിരിക്കുന്നു. പിന്നീട് 1897 അദ്ദേഹത്തിന്റെ രചനയാണ് സിറാജെ മുനീർ. അതിലെ ഒരു ഭാഗത്ത് അദ്ദേഹം പറയുന്നു, നാം നീതിയുടെ ദൃഷ്ടിയിൽ നോക്കുകയാണെങ്കിൽ എല്ലാ നുബുവത്തിൽ വെച്ച് ഏറ്റവും മഹോന്നതമായ സ്ഥാനത്തിന്റെ ഉടമയായ നബി, ജീവനുള്ള നബി, അള്ളാഹുവിന്റെ സ്നേഹിതനിൽ ഉന്നത സ്ഥാനം നേടിയ നബി, ഒരേ ഒരു പുരുഷനാണെന്നാണ് മനസ്സിലാകുന്നത്. അത് അദ്ദേഹം നബിമാരുടെ നേതാവും പ്രവാചകന്മാരുടെ അഭിമാനവും എല്ലാ റസൂൽമാരുടെയും കിരീടവുമാണ്. അദ്ദേഹത്തിന്റെ നാമം മുഹമ്മദ് മുസ്തഫ അഹമ്മദ് മുജ്തബ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാകുന്നു. അവിടെ നിന്റെ തണലിൽ 10 ദിവസം നടക്കുകയാണെങ്കിൽ ലഭിക്കുന്ന പ്രകാശം മുമ്പ് 1000 വർഷം കൊണ്ടുപോലും ലഭിക്കുമായിരുന്നില്ല. പിന്നീട് 1898 അദ്ദേഹത്തിന്റെ ഗ്രന്ഥമാണ് കിതാബുൽ ബരിയ. അതിലെ ഒരു സ്ഥലത്ത് അദ്ദേഹം പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടയാളവും ദൃഷ്ടാന്തവും രണ്ടു തരത്തിലാണുള്ളത്. അതിലൊന്ന്, അവിടെ നിന്റെ കരങ്ങളാൽ, അവിടെ നിന്റെ വാക്കുകളാൽ, അവിടെ നിന്റെ പ്രവൃത്തിയാൽ, അവിടെ നിന്റെ ദ്വാകളാൽ പ്രകടമായിരുന്നു. ആ ദൃഷ്ടാന്തങ്ങളുടെ നിഗമനം അനുസരിച്ച് 3000 രണ്ടാമത്തെ ദൃഷ്ടാന്തം, അവിടെ നിന്റെ ഉമ്മത്തിലൂടെ എല്ലായ്പ്പോഴും പ്രകടമായിക്കൊണ്ടിരിക്കുന്നു. അത്തരത്തിലുള്ള അടയാളങ്ങളുടെ എണ്ണം ലക്ഷങ്ങളോളം എത്തിയിരിക്കുന്നു. 100 അതിൽ ഇത്തരത്തിലുള്ള അടയാളം പ്രകടമാകാതെ കഴിഞ്ഞു കടന്നിട്ടില്ല. അങ്ങനെ ഈ കാലഘട്ടത്തിലും ഈ വിനീതന മുഖേന അള്ളാഹു ആ അടയാളങ്ങൾ കാണിക്കുകയാണ്. ഈ അടയാളങ്ങളുടെ ശൃംഖല ഒരു കാലഘട്ടത്തിലും മാറ്റിമറിക്കപ്പെടുകയില്ല. ഞങ്ങൾ പരിപൂർണമായി മനസ്സിലാക്കുന്നത് അത് അള്ളാഹുവിന്റെ പ്രിയങ്കരനായ നബിയും അവന് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നതും ജനാബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയാണ്. കാരണം മറ്റു നബിമാരുടെ സമുദായം ഒരു അന്ധകാരത്തിൽ വീണിരിക്കുകയാണ്. വെറും കഴിഞ്ഞു കടന്ന കഥന കഥകളിൽ മാത്രമാണ് അവരുടെ കൈവശമുള്ളത്. എന്നാൽ ഈ ഉമ്മത്തിന് എല്ലായ്പ്പോഴും അള്ളാഹുവിൽ നിന്ന് നവങ്ങളായ അടയാളങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. അതിനാൽ ഈ ഉമ്മത്തിൽ അധിക പരിജ്ഞാനികളെയും ലഭിക്കുന്നതാണ്. ദൈവത്തിൽ എപ്രകാരമാണ് ദൃഢവിശ്വാസം വെച്ചു പുലർത്തുന്നത് എന്നാൽ അവനെ കാണുന്നത് പോലെയാണ്. മറ്റു സമുദായം അള്ളാഹുവിൽ ഇത്ര ദൃഢവിശ്വാസം വെച്ചു പുലർത്തുന്നില്ല. അതിനാൽ നമ്മുടെ വീക്ഷണത്തിലൂടെ സാക്ഷ്യം പുറത്തുവരുന്നു. സത്യസന്ധമായ ഉത്തമമായ മതം അത് ഇസ്ലാം മാത്രമാണ്. നമുക്ക് ഹദ്രത്ത് ഈസാ അലൈഹി ഇസ്ലാമിൽ നിന്ന് ഒന്നും തന്നെ ദൃശ്യമല്ല. വിശുദ്ധ ഖുർആൻ സാക്ഷ്യം വഹിക്കുന്നില്ലെങ്കിൽ നമുക്കും മറ്റു ഗവേഷകർക്കും അദ്ദേഹത്തെ സത്യവാനായി ഗണിക്കുവാൻ സാധിക്കുമായിരുന്നില്ല. കാരണം ഏതെങ്കിലും മതത്തിൽ കഥകളും സംഭവങ്ങളും മാത്രമായി അവശേഷിക്കുമ്പോൾ ആ മതത്തിന്റെ സ്ഥാപകർ അല്ലെങ്കിൽ പ്രാരംഭകന്റെ സത്യസാക്ഷ്യം വെറും കഥകളിൽ മാത്രം ദൃഷ്ടി പതിപ്പിച്ച് ഗവേഷണ തലത്തിൽ സ്ഥാപിക്കാൻ സാധിക്കുന്നതല്ല. കാരണം ഇതാണ് 100 മുമ്പ് കഴിഞ്ഞു കടന്ന ഒരു കഥ. അതിൽ കളവ് കൂടിച്ചേരുന്നതാണ്. അത് മാത്രമല്ല, കൂടുതൽ സാധ്യത കളവിനായിരിക്കും. കാരണം ലോകത്ത് അധികവും കളവാണ്. പിന്നെ ഹൃദയം സംതൃപ്തിയോടെ ആ കഥകളെ യഥാർത്ഥ സംഭവമായി പരിഗണിക്കാൻ എങ്ങനെ സാധിക്കും? എന്നാൽ നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി അത്ഭുത ദൃഷ്ടാന്തങ്ങൾ വെറും കഥകളുടെ രൂപത്തിലല്ല. നാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ പിൻപറ്റിക്കൊണ്ട് സ്വയം ഈ അടയാളങ്ങളെ സ്വായത്തമാക്കുന്നു. അതിനാൽ പരിശോധനയും നിരീക്ഷണത്തിന്റെയും അനുഗ്രഹത്തിലൂടെ ഞങ്ങൾ ദൃഢജ്ഞാനത്തിന് സ്ഥാനം വരെ എത്തിച്ചേർന്നിരിക്കുന്നു. അതുകൊണ്ട് പരിപൂർണനും സമ്പൂർണനുമായ ഈ നബിയുടെ മഹത്വം ഔന്നിത്യവും എത്രത്തോളം എന്നാൽ അദ്ദേഹത്തിന്റെ നുബുവത്ത് എല്ലായ്പ്പോഴും അറിവ് നൽകിക്കൊണ്ടിരിക്കുന്നതാണ്. നവനവങ്ങളായ തെളിവുകൾ നൽകിക്കൊണ്ടിരിക്കുന്നതാണ്. ഞങ്ങൾ തുടർച്ചയായ അടയാളത്താൽ ഈ പരിപൂർണ ഔന്നിത്യത്തിന്റെ ഉന്നത ശ്രേണിയിലെത്തിയിരിക്കുകയാണ്. അതായത് അള്ളാഹുവിനെ ഞങ്ങൾ നേത്രങ്ങൾ കൊണ്ട് ദർശിക്കുകയാണ്. അതിനാൽ മതം എന്ന് പറയുന്നത് അത് സത്യസന്ധമായ നബിയുടെ പേരാണ്. അദ്ദേഹത്തിന്റെ സത്യസന്ധമായ നവങ്ങളായ അടയാളങ്ങളാണ്. എപ്പോഴും വർഷിച്ചുകൊണ്ടിരിക്കുന്നതാണ്. വെറും കഥകളിൽ അതിൽ 1000 കുറ്റവും കുറവും ഉണ്ടാകാൻ സാധ്യതയുള്ളതിൽ വിശ്വാസം അർപ്പിക്കുക എന്നത് ബുദ്ധിമാന്മാരുടെ ജോലിയല്ല. ലോകം നൂറുകണക്കിന് ആളുകളെ ദൈവമാക്കി വെച്ചിരിക്കുന്നു. നൂറുകണക്കിന് പഴയ ആളുകളിൽ ആത്മീയ കഴിവുണ്ടെന്ന് വിശ്വസിക്കുന്നു. എന്നാൽ യഥാർത്ഥ വസ്തുത സത്യസന്ധമായ ദൃഷ്ടാന്തം എന്നാൽ ആ ദൃഷ്ടാന്തത്തിലൂടെ ഒരിക്കലും സന്തോഷമുണ്ടാകുന്നതല്ല. അതിനാൽ ആ വ്യക്തി നമ്മുടെ പ്രിയങ്കരനായ നേതാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് എല്ലാ കാലഘട്ടത്തിലും അദ്ദേഹത്തിന്റെ പരിപൂർണതയും സമ്പൂർണയുമായ ദൃശ്യവൽക്കരിക്കുന്നതിനായി അള്ളാഹു ആളുകളെ തയ്യാറാക്കിയുണ്ടായി. ഈ കാലഘട്ടത്തിലും മസീഹ് മൗഊദ് എന്ന പേരിൽ എന്നെ അയക്കുകയുണ്ടായി. നോക്കുക, ആകാശത്തു നിന്ന് അടയാളങ്ങൾ വെളിപ്പെടുന്നു, വിവിധങ്ങളായ ദൃഷ്ടാന്തങ്ങൾ പ്രകടമാകുന്നു. സത്യ അന്വേഷികൾക്ക് നമ്മുടെ സഹവാസത്തിൽ വന്നുകൊണ്ട് ഈ അടയാളങ്ങൾ ദർശിക്കാവുന്നതാണ്. അത് ക്രിസ്ത്യാനിയായാലും യഹൂദിയായാലും ആര്യ സമാജക്കാരനായാലും ശരി, ഈ എല്ലാ അനുഗ്രഹങ്ങളും നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേതാണ്. പിന്നീട് 1900 തന്റെ മാസികയായ അർബയീൻ നമ്പർ 1, അത് റുഹാനി ഖസാനിന്റെ 17-ാമത്തെ വാള്യത്തിലാണുള്ളത്. അതിൽ അദ്ദേഹം പറയുന്നു, ഞാൻ സത്യം സത്യമായി പറയുകയാണ്, ഭൂലോകത്ത് ഒരേ ഒരു പരിപൂർണ മനുഷ്യൻ മാത്രമേ കഴിഞ്ഞു കടന്നു പോയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ പ്രവചനങ്ങൾ, ദുആകളുടെ സ്വീകാര്യത, മറ്റ് ദൃഷ്ടാന്തങ്ങളുടെ പ്രകടനം എന്നിവ ഇന്നും ഉമ്മത്തിലെ സത്യസന്ധരായ പിൻഗാമികൾ മുഖേന നദികൾ പോലെ അലതലുകയാണ്. ഇസ്ലാം അല്ലാതെ മറ്റ് ഏത് മതമാണ്, അത് എവിടെയാണ് പ്രത്യേകതയും ഈ ശക്തിയും വെച്ച് തന്റെ ഉള്ളിൽ വെച്ചു പുലർത്തുന്നത്? ആ സമൂഹം എവിടെയാണ്, ഏത് രാജ്യത്താണ് അവർ വസിക്കുന്നത്? അവർക്ക് ഇസ്ലാമിനെതിരിൽ മത്സരിക്കാനോ അടയാളങ്ങൾ കാണിക്കുവാനോ സാധിക്കില്ല. പിന്നീട് 1902 തന്റെ ഗ്രന്ഥമായ ക്രിസ്ത്യൻ നൂൽ അവിടുന്ന് പറയുന്നു, മനുഷ്യകുലത്തിന് ഭൂലോകത്ത് വിശുദ്ധ ഖുർആനല്ലാതെ മറ്റൊരു ഗ്രന്ഥവുമില്ല. എല്ലാ ആദം സന്തതികൾക്കും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയല്ലാതെ ഒരു റസൂലോ ശിവാർശകനോ ഇല്ല. അതിനാൽ ഈ പ്രതാപശാലിയായ നബിയോട് നിങ്ങൾ ഹൃദയാത്മകമായ സ്നേഹം പുലർത്താൻ ശ്രമിക്കുക. മറ്റൊരാളിലും അവിടത്തേക്കാൾ ശ്രേഷ്ഠത കൽപ്പിക്കരുത്. ആകാശത്തിൽ നിങ്ങൾ മോക്ഷം പ്രാപിച്ചവരാണെന്ന് എഴുതപ്പെടുന്ന തന്നെ മോശമെന്നത് മരിച്ച ശേഷം മാത്രം വെളിവാകുന്ന എന്തോ ഒന്നല്ലെന്ന് ഓർത്തുകൊള്ളുവിൻ. യഥാർത്ഥമായ മോശം ഈ ലോകത്ത് വെച്ച് തന്നെ അതിന്റെ വെളിച്ചം പ്രകടമാക്കുന്നതാകുന്നു. ആരാണ് മോശം പ്രാപിച്ചവർ? ദൈവം സത്യമാണെന്നും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ദൈവത്തിന്റെയും മുഴുവൻ സൃഷ്ടിജാലകത്തിന്റെയും ഇടയിലുള്ള ശുപാർശകനാണെന്നും ആകാശത്തിന് കീഴിൽ അവിടുത്തെ പദവിയിലുള്ള മറ്റൊരു നബിയുമില്ലെന്നും ഖുർആനിൽ കിടപിടിക്കുന്ന മറ്റൊരു ഗ്രന്ഥമില്ലെന്നും അള്ളാഹു ആരെയും ചിരഞ്ജീവിയാക്കാൻ ഉദ്ദേശിച്ചിട്ടില്ലെന്നും ഈ വരിഷ്ഠ നബി എല്ലാ കാലഘട്ടത്തിലും ജീവിച്ചിരിക്കുന്നതാണെന്നും ദൃഢമായി വിശ്വസിക്കുന്നവരാണ്. 1901 നസീമെ ദാവത്ത് എന്ന തന്റെ ഗ്രന്ഥത്തിൽ അദ്ദേഹം പറയുന്നു, ആ സർവശക്തനും സത്യപൂർണനുമായ ദൈവത്തെ നമ്മുടെ ആത്മാവും നമ്മുടെ ഓരോ അണുവും നമിക്കുകയാണ്. അദ്ദേഹത്തിന്റെ കരങ്ങളാൽ ഓരോത്മാവും ഓരോ സൃഷ്ടികളുടെയും കണികകളും അതിന്റെ എല്ലാ ശക്തികളുടെ പ്രഭാവവും പ്രകടമാകുന്നു. ആ അസ്തിത്വത്തിലൂടെ മറ്റ് എല്ലാ വ്യക്തിത്വവും നിലനിൽക്കുന്നു. ഒരു വസ്തുവും അവന്റെ അറിവിൽ നിന്നോ അവന്റെ ചിന്തയിൽ നിന്നോ സൃഷ്ടിപ്പിൽ നിന്നോ പുറത്തല്ല. ആയിരക്കണക്കിന് സ്വലാത്തും കാരുണ്യവും അനുഗ്രഹങ്ങളും ആ പരിശുദ്ധ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വർഷിച്ചാലും അദ്ദേഹത്തിലൂടെയാണ് ഞങ്ങൾക്ക് ജീവനുള്ള ദൈവത്തെ കരസ്ഥമായത്. അതായത് മുകൾ വിവരിച്ച അള്ളാഹുവിന്റെ സിഫത്തുകൾ ഈ ജീവനുള്ള ദൈവത്തെ ഈ സിഫത്തുകളോടുള്ളത് അത് ലഭിച്ചത് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെയാണ്. അവിടുന്ന് വാക്കുകളിലൂടെ പറഞ്ഞ് അവിടുന്ന് തന്റെ അടയാളം നൽകുന്നു. അവിടുന്ന് ഉന്നത ചര്യയിലൂടെ അടയാളം കാണിച്ച് തന്റെ പുരാതനവും പരിപൂർണവുമായ ശക്തി പ്രഭാവത്തെയും വീര്യത്തെയും തിളക്കമാർന്ന ആ മുഖം നമുക്ക് ദൃശ്യയോഗ്യമാക്കുന്നു. ദൈവത്തെ കാണിക്കുന്ന ഒരു പ്രവാചകനാണ് ഞങ്ങൾക്ക് ലഭിച്ചത്. പരിപൂർണ ശക്തിയിലൂടെ എല്ലാ വസ്തുക്കളെയും സൃഷ്ടിച്ച ദൈവത്തെയാണ് ഞങ്ങൾക്ക് ലഭിച്ചത്. അവന്റെ ശക്തി പ്രഭാവം എത്ര മാത്രം മഹത്വമാണ് ഉൾക്കൊള്ളുന്നത്, അതിന്റെ പ്രതിബിംബം ഒന്നിനും തന്നെ ലഭിക്കുന്നതല്ല. അവന്റെ സഹായമില്ലാതെ ഒരു വസ്തുവിനും നിലനിൽക്കുകയില്ല. അവൻ നമ്മുടെ സത്യദൈവമാകുന്നു. അളവറ്റ അനുഗ്രഹമുള്ളവനും അസംഖ്യം ശക്തിയുള്ളവനും പരിധികളില്ലാത്ത സൗന്ദര്യത്തിന്റെയും ഉടമയാകുന്നു. കണക്കില്ലാത്ത ഔദാര്യമതിയുമാണ്. അവനല്ലാതെ മറ്റൊരു ദൈവവുമില്ല. ഈ ദൈവത്തെ നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയിലൂടെയാണ് ലഭിച്ചത്. 1903 തന്റെ ഗ്രന്ഥമായ ലെക്ചർ സിയാൽകോട്ടിൽ അവിടുന്ന് പറയുന്നു, ചുരുക്കത്തിൽ മറ്റ് മതങ്ങളിലുണ്ടായിട്ടുള്ള ഈ എല്ലാ വൈകല്യവും അതിൽ ചിലത് വിവരിക്കാൻ പോലും സാധ്യമല്ല. അത് മാനുഷിക പരിശുദ്ധിക്ക് വിരുദ്ധമായിട്ടുള്ളതാണ്. അവയുടെ ഈ എല്ലാ അടയാളങ്ങളും ഇസ്ലാമിന്റെ ആവശ്യകതയ്ക്ക് വേണ്ടിയിട്ടുള്ളതായിരുന്നു. പുരാതന മതങ്ങളിൽ ഈ വൈകല്യം ഉണ്ടായത് ഇസ്ലാമിന്റെ ആഗമനം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ്. പറയുന്നു, ഒരു ബുദ്ധിമാന് ഇത് സമ്മതിക്കേണ്ടതായി വരുന്നതാണ്. ഇസ്ലാം വരുന്നതിന് കുറച്ചു ദിവസം മുമ്പ് എല്ലാ മതങ്ങളും വികൃതമായി തീർന്നിരുന്നു, ആത്മീയത നഷ്ടപ്പെട്ടിരുന്നു. എന്നാൽ നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യത്തെ വെളിപ്പെടുത്തുന്നതിനായി ഒരു മഹാനായ മുജീദായിക്കൊണ്ട് നഷ്ടപ്പെട്ട സത്യത്തെ രണ്ടാമത് ലോകത്തേക്ക് തിരിച്ചുകൊണ്ടുവന്നു. ഈ അന്തസ്സോടെ നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയോടൊപ്പം മറ്റൊരു നബിക്കും പങ്കാളിത്തമില്ല. അദ്ദേഹം മുഴു ലോകത്തെയും ഒരു അന്ധകാരത്തിൽ അകപ്പെട്ടതായി കണ്ടു. പിന്നീട് അദ്ദേഹത്തിന്റെ ആഗമനത്തോടെ ആ അന്ധകാരം വെളിച്ചമായി പരിണമിച്ചു. ഏത് സമൂഹത്തിലാണ് അവിടുന്ന് പ്രത്യക്ഷപ്പെട്ടത്? അദ്ദേഹം ഒഫാത്താകുന്നതിന് മുമ്പ് തന്നെ ആ സമൂഹം ചെറുക്കിന്റെ ഉടുപ്പ് ഉപേക്ഷിച്ച് തൗഹീദിന്റെ പടച്ചട്ടണിഞ്ഞു. ഇത്രമാത്രമല്ല, അവർ വിശ്വാസത്തിന്റെ ഉയർന്ന സ്ഥാനത്തേക്ക് അവരോധിക്കപ്പെട്ടു. ഈ ജോലി സത്യതയോടും ആത്മാർത്ഥതയോടും ദൃഢജ്ഞാനത്തിലൂടെയുമാണ് അവർക്ക് ലഭിച്ചത്. ഇതിന് ഉദാഹരണം ലോകത്തിന്റെ ഒരു കോണിൽ ലഭിക്കുന്നതല്ല. ഈ വിജയവും ഇത്രമാത്രം വിജയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്കല്ലാതെ മറ്റൊരു നബിക്കും കരസ്ഥമായിട്ടില്ല. ഇത് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ നുബുവത്തിനുള്ള വലിയ വലിയ തെളിവാണ്. അദ്ദേഹം അവതരിച്ച സമയവും കാലവും അഗാധമായ അന്ധകാരമായിരുന്നു. പ്രകൃതിദത്തമായി തന്നെ ഒരു ഉന്നതനായ പരിഷ്കർത്താവിനെ കാത്തുകിടക്കുകയായിരുന്നു. പിന്നീട് അവിടുന്ന് ഈ ലോകത്ത് നിന്ന് തിരിച്ച് പോയപ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾ ചെറുക്കിനെയും വിഗ്രഹ ആരാധനയും ഉപേക്ഷിച്ചുകൊണ്ട് തൗഹീദും നിർമാർഗവും പ്രാപിച്ചു കഴിഞ്ഞിരുന്നു. യഥാർത്ഥത്തിൽ ഈ പരിപൂർണ പരിഷ്കരണം അദ്ദേഹവുമായി പ്രത്യേകപ്പെടുത്തിയിരുന്നു. അവിടുന്ന് മൃഗതുല്യമായതും വന്യവുമായ സമൂഹത്തെ, അതായത് മൃഗത്തെ പോലെയുള്ള സമൂഹമായിരുന്നു, അവർക്ക് മാനുഷിക മൂല്യങ്ങൾ പഠിപ്പിച്ചു. മറ്റു വാക്കുകൾ പറയുകയാണെങ്കിൽ ജന്തുവിനെ മനുഷ്യനാക്കി, അത് മൃഗതുല്യരായവരെ മനുഷ്യരാക്കി, മനുഷ്യനെ പിന്നീട് വിവേകജ്ഞാനിയായ മനുഷ്യനാക്കി, പിന്നീട് വിവേകജ്ഞാനിയായ മനുഷ്യനെ ദൈവിക മനുഷ്യരാക്കി. ആത്മീയ പ്രഭാവം അവരിൽ ഉദപ്പെട്ടു. സത്യദൈവവുമായി ഇവരെ ബന്ധിപ്പിച്ചു. അവർ ദൈവത്തിന്റെ മാർഗത്തിൽ ആടുമാടുകളെ പോലെ കശാപ്പു ചെയ്യപ്പെട്ടു, ഉറുമ്പുകളെ പോലെ പാദം കൊണ്ട് ഞെരിച്ചു കളഞ്ഞു. എന്നാൽ തന്റെ വിശ്വാസത്തെ അവർ കൈമോശം ചെയ്തില്ല, മറിച്ച് ഓരോ പ്രയാസത്തിലും മുന്നോട്ട് കുതിച്ചു. യാതൊരു സംശയവും കൂടാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ആത്മീയത സ്ഥാപിക്കുന്ന കാര്യത്തിൽ രണ്ടാമത്തെ ആദമായിരുന്നു എന്ന് മാത്രമല്ല, യഥാർത്ഥ ആദമും അവിടുന്നായിരുന്നു. ആ മഹാത്മാവിലൂടെ അവിടുത്തെ ചരിയയിലൂടെ എല്ലാ മനുഷ്യരും പരിപൂർണതയിൽ എത്തിച്ചേർന്നു. എല്ലാ നന്മ നിറഞ്ഞ ശക്തികളും അവരവരുടെ ജോലികളിൽ ഏർപ്പെട്ടു. മനുഷ്യ പ്രകൃതത്തിലെ ഒരു ശാഖയും പ്രവർത്തനരഹിതമോ നിശ്ചലമോ ആയി അവശേഷിച്ചിട്ടില്ല. ഖാത്തമെ നുബൂവത്ത് ആ മഹാത്മാവിന്റെ കാലഘട്ടത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല, നുബൂവത്തിന്റെ എല്ലാ സ്ഥാനമാനങ്ങളും അങ്ങയിൽ അവസാനിച്ചിരിക്കുന്നു. കാരണം അങ്ങ് ദൈവീക ഗുണങ്ങളുടെ പരിപൂർണ പ്രതിരൂപമായിരുന്നു. അതിനാൽ അങ്ങയുടെ ശരീരത്വം, പ്രതാപവും സൗന്ദര്യവും എന്നീ രണ്ട് ഗുണങ്ങളും വിധേയമായിരുന്നു. അങ്ങയുടെ രണ്ട് നാമങ്ങൾ മുഹമ്മദ് അഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉദ്ദേശത്താലാണ്. അദ്ദേഹത്തിന്റെ രൂപത്തിൽ യാതൊരു പ്രതികക്ഷിയുമില്ല, മറിച്ച് പ്രാരംഭം മുതൽക്ക് തന്നെ എല്ലാ ലോകത്തിനും വേണ്ടിയുള്ളതാണ്. പിന്നീട് 1905 തന്റെ ഗ്രന്ഥമായ ബറാഹിനെ അഹമ്മദിയ 5 അവിടുന്ന് പറയുന്നു, ആയിരക്കണക്കിന് കൃതജ്ഞതയാണ് ആ ദൈവത്തോട്. കാരണം അവൻ നൽകിയ ഈ മതം ദൈവപ്രാപ്തിക്കും ദൈവ ആരാധനയ്ക്കും ഉത്തമ മാർഗമാണ്. ഇതിന് തുല്യമായ മറ്റൊരു ഉദാഹരണമില്ല, ഒരിക്കലും ഒരു കാലഘട്ടത്തിലും ലഭിക്കുന്നതല്ല. ആയിരക്കണക്കിന് സലാത്ത് ആ നിഷ്കളങ്കനായ പ്രവാചകനിൽ വർഷിക്കു മാറാകട്ടെ. അദ്ദേഹത്തിന്റെ തുണയോടെ കൂടിയാണ് നാം ഈ പരിശുദ്ധ മതത്തിൽ പ്രവേശിച്ചത്. ആയിരക്കണക്കിന് കാരുണ്യവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ സഹാബത്തിന് മേലും വർഷിക്കു മാറാകട്ടെ. അവർ അവരുടെ രക്തം കൊണ്ടാണ് ഈ തോട്ടത്തെ നനച്ചത്. പിന്നീട് ബറാഹിൻ അഹമ്മദിയായുടെ 5 അദ്ദേഹം പറയുന്നു, നൂഹിലും ഇതേ സൗന്ദര്യമായിരുന്നു. എന്നാൽ പ്രതാപശാലിയായ ദൈവത്തിന്റെ അനുവാദത്തിന്റെ കീഴിൽ അത് പ്രതിജ്വലിച്ചു, എല്ലാ നിഷേധികളെയും വെള്ളത്തിൽ മുക്കി നശിപ്പിച്ചു. ഹസ്രത്ത് നൂഹ് അലൈഹി സ്വലാമിന്റെ സമൂഹത്തെ അള്ളാഹു നശിപ്പിച്ചു. കാരണം അദ്ദേഹം നബിയായിരുന്നു. പറയുന്നു, പിന്നീട് മൂസായും ഇതേ സൗന്ദര്യം ഏറ്റുവാങ്ങിയാണ് ആഗതനായത്. അദ്ദേഹം കുറച്ചു ദിവസം ബുദ്ധിമുട്ടുകൾ സഹിച്ച് അവസാനം ഫിറഔനെ പൂർണ്ണമായി തകർത്തു. പിന്നീട് എല്ലാവർക്കും ശേഷം സയ്യിദുൽ അംബിയ, ഖൈറുൽ വറ, മൗലാന വ സയ്യിദന ഹസ്രത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു അത്യുന്നതമായ ആത്മീയ സൗന്ദര്യവും ഏറ്റുവാങ്ങിക്കൊണ്ടുവന്നു. അദ്ദേഹത്തിന്റെ പ്രശസ്തിക്ക് ഈ ആയത്ത് തന്നെ മതിയായതാണ്. തെന പതല്ല വക്കാന കാബ കൗസേനി വ അദന, അതായത് ആ നബി ദൈവിക സമക്ഷത്തിൽ വളരെ അടുത്തുവരെത്തിച്ചേർന്നു. അതിനുശേഷം സൃഷ്ടികളിലേക്ക് തിരിച്ചു. അങ്ങനെ രണ്ട് കടമകളും, അള്ളാഹുവിനോടുള്ള കടമയും ദാസരോടുള്ള കടമയും പൂർത്തീകരിച്ചു. അങ്ങനെ ഈ രണ്ട് വിധത്തിലുള്ള ആത്മീയ സൗന്ദര്യം വെളിപ്പെടുത്തി. രണ്ട് വില്ലും ഒന്നായി ചേർന്നു. അതായത് രണ്ട് വില്ലുകളെ ഒരു കേന്ദ്രവള്ളിയിൽ കെട്ടിയാൽ എപ്രകാരമാണ് അതിന് രൂപമുണ്ടാകുന്നത്, അതുപോലെയായി തീർന്നു. ഈ സൗന്ദര്യത്തെ അശുദ്ധരും അന്ധരുമായ ജനം കണ്ടിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയുന്നു, അദ്ദേഹത്തിന്റെ സൗന്ദര്യത്തെ അശുദ്ധമായ പ്രകൃതരും ഉള്ളവരും അന്ധരുമായവരും ദർശിച്ചിട്ടില്ല. അതുപോലെ അള്ളാഹു പറയുന്നു, യൻസുറൂനയിലേക്ക് വഹും ലാ യുഫ്സിറൂൻ, നിന്നിലേക്ക് അവർ നോക്കുന്നു എന്നാൽ നീ അവർക്ക് ദൃശ്യയോഗമായിരിക്കില്ല. അവസാനം ആ അന്ധരായ എല്ലാ ജനവും നശിച്ചു തുടങ്ങി. പിന്നീട് 1907 അദ്ദേഹത്തിന്റെ ഗ്രന്ഥം ഹഖീഖത്തുൽ വഹീൽ, അതിൽ അദ്ദേഹം പറയുന്നു, ഞാൻ എപ്പോഴും അത്ഭുതത്തോടെ നോക്കിക്കാണുന്നത് ഈ അറബി പ്രവാചകൻ, അദ്ദേഹത്തിന്റെ പേര് മുഹമ്മദ് എന്നാണ്, ആയിരക്കണക്കിന് സലാത്ത് സലാമും അങ്ങയിൽ വർഷിക്കട്ടെ, ഇത്ര ഉന്നത സ്ഥാനിയായ പ്രവാചകനാണ്. അവിടുന്ന് അദ്ദേഹത്തിന്റെ ആത്മീയ സ്ഥാനത്തിന്റെ പരിസമാപ്തിയെ ഗണിക്കാൻ സാധ്യമല്ല. ആ മഹാത്മാവിന്റെ ആത്മീയ പ്രഭാവത്തെ വിലയിരുത്തുക എന്നത് ഒരു മനുഷ്യന്റെ കഴിവിൽപ്പെട്ടതല്ല. നിർഭാഗ്യകരം, ഇത്ര മഹനീയമായ വ്യക്തിക്ക് അത്ര മഹനീയ സ്ഥാനം നൽകപ്പെട്ടില്ല. ലോകത്തിന് നഷ്ടമായ തൗഹീദ് ആ ഒരേ ഒരു യോദ്ധാവാണ് പിന്നീട് ലോകത്തേക്ക് തിരിച്ചു കൊണ്ടുവന്നത്. അദ്ദേഹം അതുല്യമായ സ്ഥാനം ദൈവത്തോട് വെച്ച് പുലർത്തി. മനുഷ്യകുലത്തിനായി അളവറ്റ സഹാനുഭൂതിയിൽ സ്വന്തം ജീവൻ സമർപ്പിച്ചു. കാരണം അള്ളാഹു അദ്ദേഹത്തിന്റെ ഹൃദയ രഹസ്യങ്ങളെ സംബന്ധിച്ച് അറിവുള്ളതിനാൽ എല്ലാ പ്രവാചകന്മാരെക്കാളും എല്ലാ അവലീൻ വ ആഖിറീനേക്കാളും അദ്ദേഹത്തിന് ശ്രേഷ്ഠത നൽകി. അങ്ങയുടെ ആഗ്രഹങ്ങൾ അങ്ങയുടെ ജീവിതത്തിൽ തന്നെ പൂർത്തിയാക്കി. എല്ലാവിധ അനുഗ്രഹ വായ്പിന്റെയും ഉറവിടം അവിടുന്നാകുന്നു. ഏതെങ്കിലും വ്യക്തി തിരുമേനിയുടെ യാതൊരു അംഗീകാരമോ ബന്ധവുമില്ലാതെ ഏതെങ്കിലും അനുഗ്രഹത്തെ സംബന്ധിച്ച് വാദമുന്നയിക്കുന്ന പക്ഷം അയാൾ മനുഷ്യനായിരിക്കില്ല, മറിച്ച് ഷെയ്ത്താന്റെ സന്തതിയായിരിക്കും. ഹദ്റത്ത് മസീഹ് അലൈഹി ഇസ്ലാമിൽ അദ്ദേഹം നഊദു ബില്ലാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയേക്കാൾ ഉന്നത സ്ഥാനം അലങ്കരിക്കുന്നുവെന്ന് ആക്ഷേപം ഉന്നയിക്കുന്നു. താൻ നബിയാണ്, താൻ അവസാനം വന്നതാണ് എന്നീ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നു. എന്നാൽ അവിടുന്ന് പറയുന്നു, തിരുമേനിയുടെ യാതൊരു അംഗീകാരമോ ബന്ധമോ ഇല്ലാതെ ഏതെങ്കിലും അനുഗ്രഹത്തെ ലഭിച്ചു എന്ന് വാദമുന്നയിക്കുന്ന വ്യക്തി മനുഷ്യനല്ല, ഷെയ്ത്താന്റെ സന്തതിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പരിധിയിൽ നിന്ന് താൻ പുറത്താണെന്ന് മനസ്സിലാക്കുന്ന ആളെ കുറിച്ച് മസീഹ് മൗഊദ് അലൈഹി സ്വലാം പറയുന്നു, അയാൾ ഷെയ്ത്താന്റെ സന്തതിയാണ്. കാരണം എല്ലാ അനുഗ്രഹത്തിന്റെയും താക്കോൽ തിരുമേനിക്കാണ് നൽകിയിട്ടുള്ളത്. എല്ലാ ഓരോ ദൈവജ്ഞാനത്തിന്റെയും ഖജനാവ് അദ്ദേഹത്തിനാണ് നൽകിയത്. ആരാണ് അദ്ദേഹത്തിലൂടെ കരസ്ഥമാക്കാത്തത്? അവർ ദൈവനീതി നിഷേധിക്കപ്പെട്ടവരാണ്. നാം എന്താണ്? നമ്മുടെ യാഥാർത്ഥ്യം എന്താണ്? യഥാർത്ഥ തൗഹീദ് നമ്മൾ ഈ നബിയിൽ നിന്നാണ് കരസ്ഥമാക്കിയതെന്നും ജീവനുള്ള ദൈവത്തെ കുറിച്ച് അറിവ് ലഭിച്ചത് ഈ പരിപൂർണ പ്രവാചകനിലൂടെയും അദ്ദേഹത്തിന്റെ പ്രകാശത്തിലൂടെയുമാണ് എന്ന് അംഗീകരിക്കാത്ത നമുക്ക് കുഫറായിരിക്കും സമ്മാനമായി ലഭിക്കുക. ദൈവിക ഭാഷണത്തിന്റെയും ദൈവിക ദർശനത്തിന്റെയും അവസരം, അതായത് നാം കാണുന്ന ദൈവിക മുഖകമലം നമുക്ക് ലഭ്യമാക്കിയതും ഈ ഉന്നതനായ പ്രവാചകനാണ്. ഈ നേർമാർഗത്തിന്റെ സൂര്യഗ്രഹണം വെയില് കണക്കെ നമ്മളിൽ ആവതിച്ചുകൊണ്ടിരിക്കുന്നു. എപ്പോൾ വരെ നാം അതിന് സമാന്തരമായി നിൽക്കുന്നുവോ അതുവരെ നാം പ്രകാശപൂരിതമായിരിക്കുന്നതാണ്. പിന്നീട് ഹക്കീത്തുൽ വഹീൽ തന്നെ പറയുന്നു, അവിടുന്ന് പറയുന്നു, ഈ എല്ലാ വിശദീകരണത്തിനും പിന്നിലുള്ള നമ്മുടെ ഉദ്ദേശം, അള്ളാഹു ഒരു വ്യക്തിയോട് സ്നേഹം വെച്ച് പുലർത്തിയാൽ പിന്നെ അതിന് നിബന്ധന വെക്കുന്നു. അതായത് ആ വ്യക്തിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റണം. കാരണം എന്റെ വ്യക്തിപരമായ അനുഭവമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ സത്യഹൃദയത്തോടുകൂടി പിൻപറ്റുകയാണെങ്കിൽ, അദ്ദേഹത്തോട് സ്നേഹം വെച്ചു പുലർത്തുകയാണെങ്കിൽ അവസാനം ആ മനുഷ്യൻ ദൈവപ്രീതനാകുന്നു. അതെ, അവന്റെ ഹൃദയത്തിലും ദൈവസ്നേഹത്തിന്റെ പ്രഭാവം ചെലുത്തപ്പെടുന്നു. അപ്പോൾ ആ വ്യക്തി മറ്റെല്ലാ വസ്തുക്കളിൽ നിന്നും മനമെടുത്ത് അള്ളാഹുലേക്ക് കുനിയുന്നു. അവന്റെ സ്നേഹവും താല്പര്യവും ദൈവത്തിൽ മാത്രമായി അവശേഷിക്കുന്നു. അപ്പോഴായിരിക്കും ദൈവപ്രീതിയുടെ പ്രത്യേക സ്വാധീനം അവനിൽ പ്രകടമാകുക. സ്നേഹത്തിന്റെയും അനുരക്തിയുടെയും പൂർണ്ണ നിറം ചാർത്തിക്കൊണ്ട് പൂർണ്ണ ശക്തിയോടെ തന്നിലേക്ക് അള്ളാഹു ആകർഷിക്കുന്നു. അപ്പോഴാണ് ശാരീരിക വികാരങ്ങളിൽ ആധിപത്യം സ്ഥാപിച്ചുകൊണ്ട് അതിന്റെ സഹായത്താലും പിന്തുണയാലും എല്ലാ മേഖലയിലും ദൈവിക നടപടിക്രമത്തിന് വിധേയരായിക്കൊണ്ടും അവന്റെ പ്രവൃത്തിയിൽ അടയാളം കണക്കെ പ്രത്യക്ഷപ്പെടുന്നത്. എന്നാൽ ഇത് ലഭിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നവർക്ക് മാത്രമാണ്. പിന്നീട് ഹഖീഖത്തുൽ വഹീൽ അവിടുന്ന് പറയുന്നു, ഞാൻ യാതൊരു കഴിവിന്റെ അടിസ്ഥാനത്തിലുമല്ല, അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ മാത്രം എനിക്ക് മുമ്പുള്ള നബിമാർക്കും റസൂലന്മാർക്കും അള്ളാഹുവിനെ പിൻപറ്റിയവർക്കും ലഭിച്ച ആ പരിപൂർണ നിയമത്തിന്റെ ഭാഗമാകാൻ സാധിച്ചത്. എനിക്ക് ഈ നിയമത്ത് നേടിയെടുക്കാൻ സാധിക്കുമായിരുന്നില്ല, എനിക്ക് ഈ നിയമത്ത് നേടിയെടുക്കാൻ കഴിയുമായിരുന്നില്ല. ഒരുപക്ഷെ ഞാൻ തന്റെ പ്രിയ നേതാവും പ്രവാചകന്മാരുടെ അന്തസ്സും ഹൈറുൽ വറ ഹദ്രത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗത്തെ പിൻപറ്റിയില്ലായിരുന്നുവെങ്കിൽ ഒന്നും തന്നെ ലഭിക്കുമായിരുന്നില്ല. അതിനാൽ എനിക്ക് എന്തെല്ലാമാണ് ലഭിച്ചത്, അതെല്ലാം അദ്ദേഹത്തെ പിൻപറ്റിയത് കൊണ്ടാണ് ലഭിച്ചത്. എന്റെ സത്യപൂർണമായ അറിവിലൂടെ ഞാൻ മനസ്സിലാക്കുന്നത്, ഒരു മനുഷ്യനും ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ പിൻപറ്റാതെ യഥാർത്ഥ ദൈവത്തിൽ എത്തിച്ചേരാൻ സാധിക്കുകയില്ല എന്നാണ്. അതുപോലെ ദൈവിക ജ്ഞാനത്തിന്റെ ഭാഗം ലഭിക്കുന്നതുമല്ല. ഞാൻ ഇവിടെ സത്യസന്ധവും പരിപൂർണമായ പിൻപറ്റൽ എന്നാൽ എന്താണ് എന്നത് വ്യക്തമാക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമാണ് എല്ലാ കാര്യങ്ങളെക്കാളും ആദ്യം ഹൃദയത്തിലാണ് ഉണ്ടാകേണ്ടത്. അതിനാൽ ഓർമ്മ വെക്കുക, അത് ഹൃദയ സംതൃപ്തിയാണ്. അതായത് ഹൃദയത്തിൽ നിന്ന് ലോകത്തോടുള്ള സ്നേഹം വിട്ടകലുന്നതാണ്. ഹൃദയം നിലക്കാത്തതും അവസാനിക്കാത്തതുമായ ആനന്ദ അനുഭൂതി ആവശ്യപ്പെടുന്നതാണ്. പിന്നീട് അതിനുശേഷം പരിശുദ്ധവും പരിപൂർണവുമായ ദൈവിക സ്നേഹം ഇതുമൂലം ഹൃദയത്തിന് സ്വന്തമാകുന്നു. ഈ എല്ലാ നിയമത്തുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ അനുധാവനം ചെയ്യുന്നത് മൂലം അനന്തര അവകാശമായാണ് ലഭിക്കുക. അള്ളാഹു പ്രകാരം പറയുന്നു, ഖുൽ ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുക്കുമുല്ലാ. അതായത് അവരോട് പറയുക, നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എന്നെ പിൻപറ്റുക, അങ്ങനെ അള്ളാഹു നിങ്ങളെ സ്നേഹിക്കുന്നതാണ്. പിന്നീട് 1908 തന്റെ രചനയിൽ അദ്ദേഹം പറയുന്നു, ഇത് ചഷ്മെ മാരിഫത്തിലാണ്, അദ്ദേഹം പറയുന്നു, ലോകത്ത് കോടിക്കണക്കിന് ആളുകൾ പരിശുദ്ധാത്മാക്കളായി കഴിഞ്ഞു കടന്നിട്ടുണ്ട്, ഇനിയും ആളുകൾ ഉണ്ടാകുന്നതാണ്. എന്നാൽ ഏറ്റവും ഉത്തമനും ഏറ്റവും ഉന്നതനും ഏറ്റവും സൗന്ദര്യവാനും ആയി നാം ദർശിച്ചത് ആ ദൈവിക മനുഷ്യനിലാണ്. അദ്ദേഹത്തിന്റെ നാമം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വാലി വസല്ലം എന്നാണ്. ഇന്നല്ലാഹു വമലായികതു യുസല്ലൂന അലൻ നബി യാ അയ്യുഹ അല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. മറ്റു സമുദായത്തിലെ പരിശുദ്ധന്മാരുടെ കാര്യം വിട്ടുകളയുക, കാരണം അവരുടെ അവസ്ഥ വിശുദ്ധ ഖുർആനിൽ വിശദമായി വിവരിക്കപ്പെട്ടിട്ടില്ല. ഖുർആനിൽ വിവരിച്ചിരിക്കുന്ന പ്രവാചകന്മാരുടെ കാര്യം മാത്രം പരിഗണനയിലെടുക്കുക. അത് മൂസ, ദാവൂദ്, ഈസാ അലൈഹിസ്സലാം, മറ്റ് പ്രവാചകന്മാരായാലും ശരി, ഞങ്ങൾ അള്ളാഹുവിൽ സത്യം ചെയ്തുകൊണ്ട് പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഭൂമിയിൽ അവതരിച്ചില്ലായിരുന്നുവെങ്കിൽ, ഖുർആൻ ഇറക്കപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ നാം സ്വയം കണ്ണുകളാൽ കാണുന്ന അനുഗ്രഹങ്ങളും മുൻകഴിഞ്ഞ പ്രവാചകന്മാരുടെ സത്യതയും നമ്മിൽ നിന്ന് മറഞ്ഞിരിക്കുമായിരുന്നു. കാരണം കഥകളിൽ ഒരു യാഥാർത്ഥ്യം ലഭിക്കുന്നതല്ല, കഥ ഒരിക്കലും ശരിയാകുകയില്ല. അവരോട് ബന്ധിപ്പിക്കുന്ന ദൃഷ്ടാന്തങ്ങൾ അതെല്ലാം അതിവർണ്ണനയായിരിക്കും, അതിന്റെ നാമം പോലും പിന്നീട് അവശേഷിക്കുന്നതല്ല. എന്ന് മാത്രമല്ല, പഴയ ഗ്രന്ഥങ്ങളിൽ ദൈവത്തെ സംബന്ധിച്ച് പോലും അറിയാൻ സാധിക്കുന്നതല്ല. തീർച്ചയായും ദൈവം മനുഷ്യനുമായി സംസാരിക്കുമെന്നതുപോലും അതിൽ നിന്ന് വ്യക്തമാകുന്നതല്ല. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തോടെ ഈ എല്ലാ കഥകളും യാഥാർത്ഥ്യത്തിലേക്ക് രൂപമാറ്റം ഉണ്ടായി. ഇപ്പോൾ പുരാതന കാലത്ത് മാത്രമല്ല വർത്തമാനകാലത്തും അതിനെക്കുറിച്ച് മനസ്സിലാകുന്നു. ദൈവിക ദർശനം എന്താണ്, ദൈവിക അടയാളം എങ്ങനെയാണ് വെളിപ്പെടുന്നത്, ദുആക്ക് സ്വീകാര്യത ലഭിക്കുന്ന പ്രകാരമാണ്. ഇതെല്ലാം നാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുധാവനം ചെയ്തത് മൂലമാണ് ലഭിച്ചത്. മറ്റ് സമൂഹം കഥകളുടെ രൂപത്തിൽ വിവരിക്കുന്നത് അതെല്ലാം നാം കണ്ടു കഴിഞ്ഞിരിക്കുന്നു. നാം പിടിച്ചിരിക്കുന്ന മടിത്തട്ട് ദൈവത്തെ ദർശനയോഗ്യമാക്കിയ പ്രവാചകന്റേതാണ്. ആരോ ഈ കവിതയിൽ വളരെ മനോഹരമായി പറഞ്ഞിരിക്കുന്നു, അറേബ്യയിലെ മുഹമ്മദ് രണ്ട് ലോകത്തിന്റെ രാജാവാണ്, അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിൽ ഒരുപാട് ആത്മാക്കൾ വലയം ചെയ്യുന്നു. അദ്ദേഹം ദൈവമെന്ന് പറയാൻ സാധിക്കുകയല്ല, എന്നാൽ ദൈവീയ ഗുണങ്ങളുടെ പ്രതിരൂപമാണെന്ന് പറയാം. നാം ഏത് ഭാഷയിൽ അല്ലാഹുവിന് വേണ്ടി നന്ദി പറയും, അവൻ എത്ര മഹാനായ ഒരു പ്രവാചകനെ പിൻപറ്റാനാണ് നമുക്ക് അവസരം നൽകിയിരിക്കുന്നത്. നേതാക്കന്മാരെ പരിഷ്കരിക്കുന്ന സൂര്യനാണ്, അന്ധകാരത്തിന്റെ സമയത്ത് പ്രകാശം പരത്തുവാൻ ഉദിച്ച സൂര്യനാണ്, ലോകത്തെ തന്റെ പ്രകാശത്താൽ പ്രകാശപൂരിതമാക്കുന്നു. അറേബ്യയിലെ ഓരോ കോണും ചെറുക്കിൽ നിന്ന് പരിശുദ്ധമാകുന്നവരെ അദ്ദേഹം തളർച്ചയോ ക്ഷീണമോ കാണിച്ചില്ല, അവിടുന്ന് തന്റെ സത്യതയ്ക്ക് സ്വയം തെളിവാകുന്നു. കാരണം അദ്ദേഹത്തിന്റെ പ്രകാശം എല്ലാ കാലഘട്ടത്തിലും നിലനിൽക്കുന്നു. സത്യസന്ധമായ അദ്ദേഹത്തെ പിൻപറ്റുകയാണെങ്കിൽ പരിശുദ്ധവും പരിവാനവുമായ നദിയിലെ ജലം മലിനമായ വസ്ത്രത്തെ ശുദ്ധീകരിക്കുന്ന പോലെ മനുഷ്യനെ പരിശുദ്ധീകരിക്കുന്നതാണ്. ആരാണ് സത്യഹൃദയത്തോടുകൂടി നമ്മുടെ അടുക്കൽ വരുന്നത്, അവർ ആ പ്രകാശത്തെ അനുഭവിക്കുന്നതാണ്. ആരാണ് നേർമാർഗത്തിലൂടെ ആ വാതിൽ മുട്ടുന്നത്, അവർക്ക് അത് തുറക്കപ്പെടുന്നതാണ്. എന്നാൽ ദൗർഭാഗ്യകരം, അധികം ആളുകളുടെയും ശീലമാണ് മലീമസമായ ജീവിതത്തെ ഇഷ്ടപ്പെടുക എന്നത്. പ്രകാശം അവരിൽ പ്രവേശിക്കുന്നത് അവർ ഇഷ്ടപ്പെടുന്നില്ല. പിന്നീട് ചശമയ മാരിഫത്തിൽ അവർന്ന് പറയുന്നു, ഇപ്പോൾ ചിന്തിക്കേണ്ടതാണ്, ഈ അന്തസ്, ഈ താൽപര്യം, ഈ ശക്തി പ്രഭാവം, ഈ പ്രൌഢി, ഈ ആയിരക്കണക്കിന് ആകാശീയ അടയാളങ്ങൾ, ഈ ആയിരക്കണക്കിന് ദൈവിക അനുഗ്രഹങ്ങൾ ഒരു കള്ളവാദിക്ക് ലഭിക്കുന്നതാണോ? നമുക്ക് വലിയ അഭിമാനമുണ്ട്. ഏത് പ്രവാചകന്റെ മടിത്തട്ടിലാണ് ഞങ്ങൾ പിടിച്ചിരിക്കുന്നത്? അതിൽ അള്ളാഹുവിന്റെ വലിയ വലിയ അനുഗ്രഹങ്ങളുണ്ട്. അദ്ദേഹം ദൈവമല്ല, എന്നാൽ അദ്ദേഹത്തിലൂടെ ഞങ്ങൾ ദൈവത്തെ കണ്ടു. നമുക്ക് ലഭിച്ച മതം അത് ദൈവിക ശക്തിയുടെ പ്രതിബിംബമാകുന്നു. ഇസ്ലാം ഉണ്ടായിരുന്നില്ല എങ്കിൽ ഈ കാലഘട്ടത്തിൽ ഇക്കാര്യങ്ങളെ മനസ്സിലാക്കുക പ്രയാസകരമാണ്. നുബുവത്ത് എന്താണ്, ദൃഷ്ടാന്തങ്ങൾ സാധ്യമാണോ, അത് പ്രകൃതി നിയമത്തിന് അനുഗുണമാണോ, ഈ ആശങ്കകൾ ആ പ്രവാചകന്റെ എന്തെന്ന് നിലനിൽക്കുന്ന ഔദാര്യത്താൽ പരിഹരിക്കപ്പെട്ടു. അദ്ദേഹത്തിലൂടെ ഞങ്ങൾ മറ്റു സമൂഹത്തെ പോലെ കഥകളല്ല, മറിച്ച് ദൈവീക പ്രകാശവും ദൈവീക ആകാശീയ സഹായവും ഞങ്ങളുമായി കൂട്ടിച്ചേർത്തിരിക്കുന്നു. ഇതിന് നന്ദി പ്രകടിപ്പിക്കാൻ മാത്രം ഞങ്ങൾ ആരാണ്? ദൈവം മറ്റുള്ളവരിൽ നിന്ന് മറഞ്ഞിരിക്കുന്നു. മറ്റുള്ളവരിൽ നിന്ന് വളരെ വിദൂരതയിൽ മറഞ്ഞിരിക്കുന്ന നിഗൂഢമായ ദൈവിക ശക്തി, പ്രതാപവാനായ അള്ളാഹു ഈ പ്രവാചകൻ മുഖേന ഞങ്ങളിൽ പ്രകടമാക്കിയിരിക്കുന്നു. അതുകൊണ്ട് ഈ ഉലമാക്കൾ അദ്ദേഹത്തിലുള്ള ആക്ഷേപം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയോട് ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാം സത്യസന്ധമായി അനുതാപനവും അനുരക്തിയും കാണിച്ചത് കൊണ്ട് അള്ളാഹു എന്തിനാണ് അദ്ദേഹത്തോട് ദൈവ വിവാഹം നടത്തിയത്, അള്ളാഹു എന്തുകൊണ്ടാണ് അദ്ദേഹത്തോട് സംസാരിച്ചത്, മറഞ്ഞതും കാണപ്പെടാത്തതുമായ ശക്തി പ്രഭാവം തന്റെ സാമീപ്യവും അദ്ദേഹത്തിന് നൽകിയതെന്തിനാണ്, തന്റെ ശക്തിയിലൂടെ തന്റെ സാമീപ്യം നൽകി. എന്നാൽ ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാം അല്ലെങ്കിൽ അഹമ്മദിയ ജമാഅത്ത് അല്ല, മറിച്ച് ഈ നാമധാരികളായ ഉലമാക്കൾ തന്നെയാണ് ഈ ആക്ഷേപത്തിന് പാത്രീപുതരാകുന്നത്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുഗ്രഹം നൗദുബില്ല തുടർന്നു പോകുന്നില്ല എന്ന ആക്ഷേപം, അള്ളാഹുവിന്റെ ശക്തിയും ഗുണങ്ങളും ചുരുക്കപ്പെട്ടിരിക്കുന്നു എന്ന ആക്ഷേപം. ഈ ആക്ഷേപം ആരോപിക്കപ്പെടണമെങ്കിൽ ഇവരിലാണ് ആരോപിക്കപ്പെടേണ്ടത്. ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാം പറയുന്നു, അള്ളാഹുവിന്റെ ശക്തി ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ചശ്മ മാരിഫത്തിൽ തന്നെ ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ മഹത്വവും സ്ഥാനവും അവിടെ നിന്റെ നിലക്കാത്ത അനുഗ്രഹത്തെയും കുറിച്ച് പറയുന്നു. നമ്മുടെ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്ത് അവതരിച്ചുകൊണ്ട് ലോകത്തിൽ വലിയ വിപ്ലവമാണ് സംജാതമാക്കിയത്. ഏതാനും ദിവസങ്ങളിൽ തന്നെ അറേബ്യൻ ദ്വീപ് അവർക്ക് വിഗ്രഹ ആരാധന അല്ലാതെ മറ്റൊന്നിനെ കുറിച്ച് അറിവുണ്ടായിരുന്നില്ല. ഒരു സാഗരം കണക്കെ തൗഹീദിൽ നിറയ്ക്കപ്പെട്ടു. കൂടാതെ മറ്റൊരു അത്ഭുതകരമായ കാര്യം, നമ്മുടെ പ്രിയങ്കരനായ നേതാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് എത്രമാത്രമാണ് അള്ളാഹുവിൽ നിന്ന് അടയാളങ്ങളും ദൃഷ്ടാന്തങ്ങളും ലഭിച്ചത്, അത് ആ കാലഘട്ടത്തിലേക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയിരുന്നില്ല, അത് ഖിയാമത്ത് വരെ അതിന്റെ ശൃംഖല തുടർന്നു പോകുന്നതാണ്. മുമ്പുള്ള കാലത്ത് ഒരു പ്രവാചകൻ ഉണ്ടായാൽ അദ്ദേഹത്തെ കഴിഞ്ഞു കിടന്ന ഉമ്മത്തിലെ ആളാണെന്ന് പറയപ്പെടുകയില്ല. ഒരുപക്ഷെ ആ കഴിഞ്ഞ മതത്തിനെ സഹായിച്ചാലും ശരി, അദ്ദേഹത്തെ സത്യവാനായി മനസ്സിലാക്കുന്നതാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് പ്രത്യേകമായ ഒരു അന്തസ് നൽകിയിരിക്കുന്നു. ആ അർത്ഥത്തിൽ അദ്ദേഹം ഖാതിമുൽ അംബിയ ആണ്. ഒന്ന്, എല്ലാവിധ നുബുവത്തിന്റെ സ്ഥാനമാനവും അദ്ദേഹത്തിൽ അവസാനിച്ചിരിക്കുന്നു. രണ്ടാമത്തേത്, അദ്ദേഹത്തിന് ശേഷം പുതിയ ശരീഅത്ത് കൊണ്ട് ഒരു പ്രവാചകനും വരുന്നതല്ല, അതുപോലെ അദ്ദേഹത്തിന്റെ ഉമ്മത്തിൽ പെടാത്ത ഒരു നബിയും വരുന്നതല്ല. ആർക്കാണോ ദൈവിക ഭാഷണവും ദൈവിക ദർശനവും ലഭിക്കുന്നത്, അത് അദ്ദേഹത്തിന്റെ അനുഗ്രഹത്താലും അദ്ദേഹത്തോടുള്ള ബന്ധത്താലും ആണ് ലഭിക്കുക. ആ വ്യക്തിക്ക് ഉമ്മത്തി നബി എന്ന് പറയപ്പെടും, അതല്ലാതെ എന്നേക്കുമായി നബി ആയിരിക്കുകയില്ല. ഈ അടിസ്ഥാനത്തിൽ ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാം അള്ളാഹുവിൽ നിന്ന് അറിയിപ്പ് ലഭിച്ച പ്രകാരം സ്വയം തന്നെ ഉമ്മത്തി നബിയാണെന്ന് വിളംബരം ചെയ്തു. പറയുന്നു, പിൻപറ്റലും അനുതാപനവും സ്വീകരിക്കപ്പെടുന്നത് ഇന്ന് കുറഞ്ഞത് 20 കോടി എല്ലാ വിവാഹത്തിൽപ്പെട്ട മുസ്ലിങ്ങളും ഇന്ന് ലോകത്ത് അദ്ദേഹത്തിന്റെ ദാസത്വത്തിന് വിധേയമായിക്കൊണ്ട് എല്ലാത്തിനും തയ്യാറായി നിൽക്കുകയാണ്. എപ്പോഴാണ് അള്ളാഹു അദ്ദേഹത്തെ സൃഷ്ടിച്ചത്? വലിയ വലിയ രാജാക്കന്മാർ ആ കാലഘട്ടത്തിലെ കണക്കാണ് മസീമദ് പറയുന്നത്. അവർ ഒരു ലോകത്തെ തന്നെ കീഴടക്കാൻ പ്രാപ്തരായിരുന്നു. അദ്ദേഹത്തിന്റെ പാദങ്ങളിലേക്ക് നിസാരനായ ദാസനെ പോലെ വീഴുകയാണ്. ഈ കാലത്തെ ഇസ്ലാമിലെ രാജാവും അദ്ദേഹത്തിന്റെ സവിധത്തിൽ വെറും നിസാരക്കാരനായിട്ടാണ് മനസ്സിലാക്കുന്നത്. പേര് കേൾക്കുന്ന മാത്രയിൽ സിംഹാസനത്തിൽ നിന്ന് അവർ ഇറങ്ങി വരുന്നതാണ്. ഈ സ്ഥാനമാണ് അദ്ദേഹം വിവരിക്കുന്നത്. അദ്ദേഹത്തിന് മേൽ ഉന്നയിക്കുന്ന ആരോപണം നൌദുബിൽ അദ്ദേഹം മറ്റ് മുസ്ലിങ്ങളെ മുസ്ലിങ്ങളായി കാണുന്നില്ല എന്നാണ്. അദ്ദേഹം പറയുന്നത് മുഴുവൻ ലോകത്തിലെയും മുസ്ലിങ്ങൾ അവർ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദാസത്തിൽ അഭിമാനം കൊള്ളുന്നുവെന്നാണ്. ഇത് അഹമ്മദികൾ മാത്രമല്ല, ഈ സ്ഥാനവും മഹിമയുമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടേതായി ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാം മനസ്സിലാക്കിയിരുന്നത്. ഇതാണ് ലോകത്തോട് പറയുകയും ചെയ്തത്. തന്നെ അംഗീകരിക്കുന്നവർക്ക് ഇതിന്റെ ഗ്രാഹ്യം നൽകി. ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാം നാം അംഗീകരിക്കുന്നവരല്ലായിരുന്നുവെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ സൗന്ദര്യവും ശ്രേഷ്ഠതയും മഹനീയ സ്ഥാനത്തിന്റെ ഗഹനതയും നമുക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നില്ല. എതിരാളികൾ പറയുന്ന ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാം തുടക്കത്തിൽ ഒന്നു പറഞ്ഞു, പിന്നീട് തന്നെ ചിന്ത മാറ്റി, നൌദുബില്ല സ്വയം ലാഭമുണ്ടാക്കാൻ തുടങ്ങി. ഈ എല്ലാ ഉദ്ധരണികളും ഞാൻ 1880 മുതൽ 1908 വരെ, അത് അദ്ദേഹം വഫാത്തായ വർഷമാണ്, അവ സമർപ്പിച്ചു. ഈ ഉദ്ധരണികളിൽ എവിടെയും ഒരു സ്ഥലത്ത് പോലും പരസ്പരം വൈരുദ്ധ്യം സൃഷ്ടിക്കുന്ന രുചി പോലും ഉണ്ടായിട്ടില്ല. എല്ലാ സ്ഥലത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ സ്ഥാന മഹാത്മ്യത്തെ മുമ്പത്തേക്കാൾ ഉപരിയായി വിവരിച്ചിരിക്കുന്നു. സ്വയം എവിടെയെങ്കിലും നബിയാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെയും അതും തിരുമേനിയുടെ ദാസത്വത്തിലാണ്. അള്ളാഹു ഈ ലാഭക്കൊതിയന്മാരിൽ നിന്ന് മുസ്ലിം ഉമ്മത്തിനെ രക്ഷിക്കുമാറാകട്ടെ. അവർ ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ സത്യദാസനെ അംഗീകരിക്കുന്നവരായി മാറട്ടെ. ഈ ഒരു മാർഗമാണ് ഉമ്മത്തെ മുഹമ്മദിയായി വീണ്ടും ഐക്യമുണ്ടാക്കുവാനുള്ള പോംവഴി. അള്ളാഹു നമുക്കും ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാമിന്റെ ഗ്രന്ഥങ്ങളും നിർദ്ദേശങ്ങളും വായിക്കുവാനും അതിനെ മനസ്സിലാക്കുവാനും തൗഫീഖ് നൽകുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുന്നത് മൂലം അവനിലേക്ക് എത്തിച്ചേരാനുള്ള ശരിയായ മാർഗം അള്ളാഹു കാണിച്ച് തരികയും അതിന് തൗഫീഖ് നൽകുകയും ചെയ്യട്ടെ.
അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആത്തി അഅ്മാലിനാ من يهد الله فلا مضل له ومن يضلل فلا هادي له ونشهد ان لا اله الا الله ونشهد ان محمدا عبده ورسوله عباد الله رحمكم الله ان الله يأمر بالعدل واللسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وَدُوهُ يَسْتَجِبْ لَكُمْ وَلَذِكْرُ اللَّهِ أَكْبَرُ